പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം. അത് സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടുകൂടിയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവയുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെയുള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവളെല്ലാം അവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തിജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാവുന്നു. അത് സമാധാനവും ആരോഗ്യവും സമർത്ഥമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വെക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അകരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷിച്ച് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്, അവിടുത്തോട്ട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ചുറ്റി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ജോളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ധീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമവിട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുകയും സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അപലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുക്കുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാവുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണുതിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും അരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അതിന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മീനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണ മറ്റേ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്നെ നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ കോപം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണിവയ്ക്കുകയും അരുത്. കള്ളനെ അവമതിയും കപടഭാഷിക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിനു പകരം ശത്രുവായി തരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷിക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയമെന്നവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്നെ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞ് നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവനവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് ജ്ഞാനം കർക്കശയാണ്. ബുദ്ധിഹീനന് ജ്ഞാനത്തോടുകൂടെ വസിക്കുക അസാധ്യം. ജ്ഞാനം അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ ജ്ഞാനത്തെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്തിയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനത്താൽ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്തിന്റെ ചങ്ങല അണിയട്ടെ. അവരുടെ മുഖത്തിന് ചുമല് താഴ്ത്തുക. അവരുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാന സൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കയില്ല. ദുഷ്ടതയിൽ നിന്നകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകൾ വിതയ്ക്കരുത്, ഈടിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സംതപ്ത ഹൃദയനെ പരിഹസിക്കരുത്, ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്കും അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫിയർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സേവിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക, അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടവജ്ഞയെ ഉപേക്ഷിക്കരുത്, ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ പുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ചെക്കനോട് മത്സരിക്കരുത്, നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക, എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും, അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതിക്കത്തിക്കരുത്, അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട, നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോട് ത്രിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. പോഷന്റെ ഉപദേശം തേടരുത്, അവനെ രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാണെന്നു ബാറയ്ക്കുമോർ.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവകൃപയിൽ നിറയുവാനും തക്കവണ്ണം പരിഗമനാരും ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചതിനും 17-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിന്റെ മുഖം കണ്ട് ഉണരുവാനും നിന്റെ രൂപം കണ്ട് തൃപ്തിപ്പെടുവാനും ഞങ്ങൾക്കിടയാകണമെന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സൂബോറോ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് ദൈവത്തിന്റെ പ്രകാശവും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സൗഖ്യവും ലഭിച്ചു എന്നുള്ളത് ഒരു യഥാർത്ഥമായ കാര്യമാണ്. അനുഭവിച്ചവർക്ക് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ ധാരാളം ചൂണ്ടിക്കാണിക്കുവാനും ഇടയാകും. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ. ഇന്ന് അത്യാവശ്യമായി വന്ന രണ്ട് കാര്യങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ബലഹീനനായ ഞാൻ ഈ ആമുഖ വാക്കുകൾ പറയുവാനായിട്ട് ഇടയാകുന്നത്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ആമുഖ പ്രാർത്ഥനയ്ക്കായിട്ട് മാമനച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. മാമനച്ഛൻ
ഞാൻ വീട്ടിൽ എന്റെ കുംഭദേവി ഉള്ളതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ നിൽക്കുക, അവന്റെ പുറകെ നടക്കുക. എന്നോടല്ല പറഞ്ഞിരിക്കുന്നത്, യൂസഫ് ചെറുമിനിയോട്.
ഉണ്ടെങ്കിൽ തിരുമേനി പ്രാർത്ഥന ആരംഭിക്കാം.
ജോസഫിസിന് ഒരു ലൈൻ ഉണ്ടെന്ന് തോന്നുവച്ചാ അല്ലെങ്കിൽ ഞാൻ തുടങ്ങാം. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതലെന്നേക്കുന്നതന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, അല്ലാത്തവനെ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ പറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം.
ഇപ്പോൾ തോമസ് സമ്മേളിച്ചിരിക്കുന്നവർ ഗാനം ആലപിക്കും. അതിനായിട്ട് പ്രത്യേകമായിട്ട് അവരെ സ്നേഹിക്കുക.
Thank you.
കർത്താവിൽ അനുഗ്രഹിതരെ വന്നയാ പിതാക്കന്മാരെ വിശ്വാസ സമൂഹമേ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ബുധനാഴ്ചയിൽ നമ്മൾ ഒത്തുകൂടുകയാണ്. ഈ മാസം ശുദ്ധമതിയായ മാതാവിന്റെ അനുഗ്രഹീതമായ 15 ദിവസത്തെ ഒരു നോമ്പുകാലവും അതിനെ തുടർന്ന് അതിന്റെ പെരുന്നാൾ ആഘോഷവും ദൈവദുരയിൽ ഒരാഴ്ചയും കൂടി ആക്കിപ്പാൻ ദൈവം നമ്പരാൻ കൃപ ചെയ്തു. ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ കൃപകളെ നമ്മൾ പരിപൂർണമായിട്ട് പ്രാപിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിക്കുമെന്നുള്ള ഒരു ഉൾക്കാഴ്ചയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവേ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചുകൊണ്ടും ഈ ലോകം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതോടൊപ്പം വ്യത്യസ്തമായ ചിന്തകൾ ഈ ലോകത്തിൽ പുതുതായി ആരംഭം കുറിക്കുമ്പോൾ ദൈവമില്ല എന്നൊരു ചിന്തയും ഞായറാഴ്ച ദിവസം ആരാധനാലയത്തിൽ എത്തേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രബലമായ ചിന്തയുമൊക്കെ നമ്മുടെ തലമുറകളിലും നമ്മളിലുമൊക്കെ സ്ഥാനം പിടിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് പിറകെ മനുഷ്യൻ സന്തോഷത്തോടെ പോകുകയാണ്. കൂടുതൽ ഇമ്പമേറിയ വസ്ത്രവും ആഭരണവും ആഘോഷങ്ങളും ഒക്കെ നമ്മളെ എപ്പോഴും ആകർഷിക്കുമ്പോൾ ദൈവകൃപയുടെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരിക്കുവാൻ പലപ്പോഴും വിമുഖത കാട്ടുന്ന ഒരു പ്രവണത ഇന്നത്തെ കാലഘട്ടം നമ്മളെ പലപ്പോഴും പരിശീലിപ്പിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ദേശത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ അബ്രഹാമിനോട് വലിയവനാ ദൈവം സംസാരിച്ചതുപോലെ അത് മുഖാന്തരം ആ ദേശത്തോട് ദൈവം തമ്പുരാന് കരുണ തോന്നും. ഈ പ്രബലമായ ചിന്ത നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് എല്ലാ ബുധനാഴ്ചകളിലും സൂബോറോ പ്രെയർ എന്ന ഒരു കുടക്കീഴിൽ നമുക്ക് ഒത്തുചേരുവാൻ ദൈവം നമുക്കൊരു വലിയ പ്രചോദനം നൽകുന്നത്. ആ പ്രചോദനം അതിന്റെ ഊർജം കുറഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് സന്തോഷത്തോടെ ഈ സമയം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നതിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലിത്തെ ആയിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുവേണി എല്ലാ ആഴ്ചകളിലും നമ്മളോടൊപ്പം ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ നമ്മളോടൊപ്പം വന്ന് നേതൃത്വം നൽകുകയും അനുഗ്രഹീതമായ നല്ല വാക്കുകളും പ്രാർത്ഥനയും നമുക്ക് നൽകുന്ന വ്യക്തിത്വം കൂടിയാണ്. അഭിവന്യ തിരുമനസിന്റെ തിരക്കിനിടയിലും ഇതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുവാനായിട്ട് തിരുമേണി കാണിക്കുന്ന എല്ലാ ഊർജത്തിനും എല്ലാ പ്രത്യേകതകൾക്കും ഞങ്ങളെല്ലാവരും അഭിവന്യ പിതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ആമുഖ പ്രാർത്ഥനയിലൂടെ നമ്മളെ തിരുമേനി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിലാദ്യയോടൊപ്പം തിരുമനസ് സംബന്ധിക്കുകയും ചെയ്യും. ഏറെ സന്തോഷത്തോടെ ഭദ്രാസന മെത്രാപ്പോലീത്തോയെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്ന് വചന സന്ദേശം നൽകുന്നത് ഈ പ്രാർത്ഥനാ സംഗമം അതിന്റെ ആരംഭം മുതൽ അതിനെ നയിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത് ഈ പ്രദേശത്തു നിന്നും കേരളത്തിലെ മാവേലിക്കര ഭദ്രാസനത്തിലേക്കും ഇപ്പോൾ മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്ന് വിസ്തൃതമായി കിടക്കുന്ന സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലെ കൽക്കട്ട ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുന്ന അഭിവന്ദനായ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുവേനിയാണ്. ഈ ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപ്പോലീത്ത എന്ന ആ പദവിയും അതോടൊപ്പം തന്നെ സൂബോറോ പ്രാർത്ഥനയുടെ ആരംഭകൻ എന്ന നിലയിലുമൊക്കെ തിരുമേനിയെ നമുക്കൊക്കെ പരിചയമുണ്ട്. നമ്മുടെ ഇടവകകൾക്കൊക്കെ ധാരാളം ആധ്യാത്മിക നേതൃത്വം നൽകുവാനായിട്ട് തിരുമനസ് നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ ഹ്രസ്വമായ ഒരു സന്ദർശനത്തിനായിട്ട് അഭിവന്യ തിരുമേനിയുടെ സഹോദര പുത്രന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂസ്റ്റണിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനാ മീറ്റിംഗിൽ സംബന്ധിക്കുകയും തുടർന്നുള്ള നിമിഷങ്ങളിൽ തിരുമേനിയുടെ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിശ്ചയമായും കേൾക്കുവാൻ ദൈവം ഇടയാക്കുമെന്ന് കരുതുകയാണ്. ഇപ്പോൾ പാട്ടുപുസ്തകത്തിലെ ഒരു ഗാനം കൂടി ആലപിക്കും. അതോടൊപ്പം തന്നെ ആ പാട്ടിനു ശേഷം അനുതാപ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ ചൊല്ലുകയും അതിനെ തുടർന്ന് അഭിവന്യ തിരുമനസിന്റെ മുഖ്യമായ സന്ദേശം നമുക്ക് കേൾക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗാനം, എല്ലാവർക്കും പരിചയമുള്ളൊരു ഗാനം ആലപിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ എന്നൊരു ഗീതം നമുക്ക് പാടാം. കഴിവതും പാടുന്നവർ മ്യൂട്ട് ചെയ്ത് ഇതിനോട് സഹകരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. സാധരയ്ക്കുത്തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കടവേ സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണവേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോ ദേ നീക്കം വരാത്തതിൻ വാഗ്ദത്തവൻ തീർക്കുതി തന്നുവല്ലോ നീക്കം വരാത്തതിൻ വാഗ്ദത്തവൻ തീർക്കുതി തന്നുവല്ലോ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ വിഞ്ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ വിഞ്ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന പാപവും രോഗവും അകറ്റിടുവാ രുധിരത്തിൻ അത്ഭുതശക്തി എന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണവേ അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണവേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ ഇപ്പോൾ അനുതാപ പ്രാർത്ഥന നിർവഹിച്ചു.
ബാലകുമാർ കർത്താവേ, നിന്റെ കർണയാൽ എന്നോട് കർണ ചെയ്യണമേ. എന്റെ കർത്താവേ, നിന്റെ ദയവാൽ എന്റെ കുറ്റങ്ങൾക്ക് മാപ്പ് നൽകണമേ. എന്റെ കർത്താവേ, അശുദ്ധ വികാരങ്ങളെ നിന്ദ്യമായ വിചാരങ്ങളെയും എന്നിൽ നിന്ന് വിരോധിക്കണമേ. എന്റെ കർത്താവേ, അകൽ കർത്താവയുടെ വചനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ നിനക്കുള്ളവനായിരിക്കാനും എന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നിന്നെ പ്രസാദിപ്പിക്കാനും എനിക്ക് കുറവ് നൽകണമേ. എന്റെ കർത്താവേ, ജീവന്റെ തുറമുഖത്തേക്ക് എന്നെ കൊണ്ടുവന്ന് നടിപ്പിക്കണമേ. കർത്താവേ, എന്റെ താപമുള്ള ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവേ, വിനയവും ക്ഷമാവിചാരങ്ങളും നിനക്ക് ഇഷ്ടമുള്ളവയൊക്കെയും എനിക്ക് നൽകണമേ. കർത്താവേ, എന്റെ ജീവരക്ഷയ്ക്ക് സഹായവും ഗുണങ്ങളുമായിട്ടുള്ള നിന്റെ കരുണയുടെ ധാരാള പ്രകാരം എനിക്ക് നൽകണമേ. കർത്താവേ, അറിവും ജ്ഞാനവും ക്ഷമാ വിചാരങ്ങളും എനിക്ക് നൽകാനുമേ. കർത്താവേ, ഇവരുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് എന്റെ വികാരങ്ങളെ നിങ്ങളേക്ക് കൂട്ടിച്ചേർക്കാനുമേ. എന്റെ കർത്താവേ, നിന്നോടുള്ള ഭയവും ഭക്തിയും കൊണ്ട്, ഞങ്ങളുടെ സ്നേഹവും പ്രിയവും കൊണ്ട്, സഹോദരപ്രീതി കൊണ്ടും എന്നെ നിറയ്ക്കണമേ. ഭാവിയായ അടിയരോട് കണയുമാറാകണമേ. പറയുമോ കോശോല സുബാൻമീൻ അമീൻ.
സുബോറോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഭദ്രാസനത്രാപോലിത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ പേരിലും, ബഹുമാനപ്പെട്ട രാജേഷത്തിന്റെ പേരിലും, ഇതിൽ സംബന്ധിക്കുന്ന മറ്റ് ബഹുമാനരായ എല്ലാ വൈദികരുടെ പേരിലും, അഭിനന്ദനായ അലക്സിയോസ് മാർ യൂസേബിയോസ് തിരുമേനി പ്രധാന സന്ദേശത്തിനായിട്ട് ഏറെ സന്തോഷത്തോടും വിനയത്തോടും കൂടി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുക. ശബ്ദം കോളിംഗ് കുറവാണ്. കേൾക്കാൻ പ്രയാസമാണ്. കേൾക്കുന്നില്ലല്ലോ.
ഇപ്പൊ കേക്കാമോ? കേക്കാമോ? കേക്കാമല്ലോ.
കേക്കാമോ? ഇപ്പൊ കേക്കാമോ? ഇപ്പൊ
കേക്കാം.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിനന്ദനായ ഇവാനിയോസ് തിരുമേനി വൈദികരെ, പ്രിയപ്പെട്ടവരുമേ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഈ ബുധനാഴ്ച സുബോറോ പ്രയറിൽ സംബന്ധിക്കുവാൻ കൂർണമിടയായത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 ഒക്ടോബർ മാസത്തിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ 13 വർഷം നമുക്ക് വളരെ അനുഗ്രഹകരമായിട്ട് ശുശ്രൂഷ നിർവഹിക്കുവാൻ കൂർണം സാധിക്കുന്നു. അനേകം മനുഷ്യര് ആശ്വാസം കണ്ടെത്തുന്ന ഒരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യ കാലങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഈ വചന ശുശ്രൂഷയിൽ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം താല്പര്യമെടുത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ബീസ്ലിയില് എല്ലാ ബുധനാഴ്ചയും വരുന്ന വലിയൊരു കൂട്ടം മനുഷ്യർ ഒന്നിച്ചുകൂടി പ്രാർത്ഥനയും പാട്ടുമെല്ലാം ലീഡർഷിപ്പിൽ കൂടി വന്ന് അതിനോടൊപ്പം ചേർന്ന് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്ന ആ സന്തോഷമൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ ഒരു ഓർമ്മ ഒന്ന് പുതുക്കാൻ തക്കവണ്ണം ഇന്ന് ഈ ബുധനാഴ്ച സുബോറോ പ്രയറിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാനൊരു ചെറിയ വിസിറ്റായിട്ടാണ് ഇവിടെ വന്നത്. ഒരു വിവാഹ കുദാശയിൽ സംബന്ധിക്കാനായിട്ടാണ് വന്നത്. അപ്പോ ഉടനെ തന്നെ തിരിച്ച് പോകുന്നതുമാണ്. എങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ തക്കവണ്ണമുള്ള ഇടയായതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ കൽക്കട്ട ഭദ്രാസനത്തിന്റെ ചുമതലയാണ്. അത് വളരെയേറെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് മേഖല മുഴുവൻ കവർ ചെയ്യുന്ന 12 സ്റ്റേറ്റുകളും കുവൈറ്റ് ദേശവും കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് കൽക്കട്ട ഭദ്രാസനം. അതുകൊണ്ട് ഒരുപാട് യാത്രയുണ്ട്. ഇവിടെ ആയിരുന്നപ്പോൾ എനിക്ക് യാത്ര ഉണ്ടായിരുന്ന പോലെ തന്നെ അവിടെയും ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ കൽക്കട്ട ഭദ്രാസനത്തിന്റെ പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ അനേകം മനുഷ്യര് ഈ മേഖലകളിൽ വന്ന് ഗവൺമെന്റ് ജോലി സ്വീകരിക്കുകയും അവരുടെ അധ്വാന ഫലമായി ഉണ്ടായ പള്ളികളൊക്കെയാണ് അവിടെ ഉണ്ടായത്. അതിന് അവർക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത വലിയ ആത്മീയ പുരുഷനായിരുന്നു തേമുദോസിയോസ് തിരുമേനി.
അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ സമർപ്പണവും ഒക്കെ സത്യത്തിൽ മലങ്കര സഭയ്ക്ക് ഈ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കുവാൻ തൊക്കെ ഒന്ന് സാധിച്ചു. ഈ മഹാത്മജിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, ഈ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുണ്ടോ എന്ന് അടുത്ത തലമുറ സംശയത്തോടെ കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ മഹാത്മജിയെ പറ്റി പരാമർശിക്കുമ്പോൾ. അതുപോലെ തന്നെ ഞാനുമൊക്കെ ഈ ദേവദൂത് സിസ്റ്റർ മേനയുടെ ചരിത്രം നോക്കുമ്പോ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയൊരു ജീവിതമായിരുന്നു ആ പിതാവിന്റേത്. വളരെ കഠിനമായ പ്രയാസങ്ങളും വേദനകളും യാത്രകളും ഒക്കെ സഹിച്ച് ഈ മേഖലയിൽ മലങ്കര സഭയുടെ യശസ് ഉയർത്തുവാൻ തക്ക വണ്ണം ഒരുപാട് യത്നിച്ച മനുഷ്യൻ. ചെറിയ യാത്രകളൊക്കെ ട്രെയിനിലാ ചെയ്യുന്ന മിക്കവാറും, ട്രെയിനേ ഉള്ളൂ, ട്രെയിനിലാണ് ചെയ്യുന്നത്. ഈ മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ്, അത് സാധാരണ സ്ലീപ്പർ കോച്ചിലെ യാത്ര ചെയ്യുള്ളൂ. ഒരു സംഭവം ഉള്ളത് എപ്പോഴും പരാമർശിക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലൊരു പള്ളിയിൽ നിന്ന് തിരുമേനിക്ക് AC കോച്ചിലേക്കുള്ള ഹയർ ക്ലാസ്സിലെ ടിക്കറ്റ് എടുത്തു വെച്ചു. ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നത് AC കോച്ചിലേക്കുള്ളതാണ്. തിരുമേനി അത് റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിൽ കൊണ്ട് കൊടുത്ത് ചേഞ്ച് ചെയ്ത് സ്ലീപ്പർ ക്ലാസ്സിലെടുത്ത് ബാക്കി പൈസയും വാങ്ങിച്ച് അത് മിഷന്റെ അക്കൗണ്ടിൽ വരവ് ചെയ്യിച്ച് വെച്ച മനുഷ്യനാണ്. അത്ര ലളിത ജീവിതം നയിച്ച്. അതുകൊണ്ട് ആ പിതാവിന്റെ അധ്വാനവും ശ്രമവും മൂലം മലങ്കര സഭയ്ക്ക് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ വളരെ ഭയങ്കരമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും വലിയ സാക്ഷ്യങ്ങളായി നല്ല സ്ഥാപനങ്ങളും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഭംഗിയായി നിൽക്കുന്നു. അതൊക്കെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പ്രത്യേകിച്ച് പറയാനായിട്ട് ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അങ്ങനെയുള്ള പിതാക്കന്മാർ മലങ്കര സഭയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ശക്തിയും അതിന്റെ ഊർജവും ബലവുമെല്ലാം. ആ പിതാക്കന്മാർ കാട്ടിത്തന്ന വലിയ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ സഭയെ വളർത്തുവാനും തക്കവണ്ണമുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അവരുടെയൊക്കെ ജീവിതം എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ സ്മരിക്കേണ്ട സംഗതിയാണ്. പരിശുദ്ധിയായ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ August 15 കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ഒരു പെരുന്നാളിലേക്ക്, ദേവമാതാവിന്റെ നാമത്തിലുള്ള പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. September 1 മുതൽ 8 വരെ 8 നവംബർ ജനനപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടത്തുന്നു സഭയുടെ ഔദ്യോഗിക ക്രമീകരണങ്ങൾ. അതില്ലെങ്കിലും നമുക്കറിയാമല്ലോ, ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് എവരിബഡി ഒബ്സർവ് 8 നവംബർ. പ്രത്യേകിച്ച് ഈ കേരളത്തില് ഈ 8 നവംബറിന്റെ സമയത്ത് ചെന്നാൽ എല്ലാ മനുഷ്യരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും നോമ്പ് നോക്കുന്നവരാണ്. എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ളവരും നോമ്പ് നോക്കും. പള്ളികളിലൊക്കെ വരുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും വരും. ഈ പള്ളികളിലൊക്കെ കൂടുന്ന ആയിരക്കണക്കിന് മനുഷ്യർ എന്ന് പറയുന്നതിന്റെ ഒരംശം പോലും ക്രിസ്ത്യാനികളില്ല, ബാക്കി സാധാരണ മനുഷ്യരാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അവരെല്ലാം ദൈവമാതാവിനെ കാണുന്നത് അമ്മയായിട്ടാണ്. നാനാജാതി മതസ്ഥരായിരിക്കുന്ന എല്ലാ മനുഷ്യരും ലോകത്തിന്റെ അമ്മയായിട്ട് ദൈവമാതാവിനെ കാണുകയും അവളുടെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്നു. ആ വിശ്വാസവും തീഷ്ണതയും ഒക്കെ കാണുമ്പോ വളരെയേറെ നമ്മുടെ ആത്മീയ ജീവിതത്തിനെ വലിയ പാഠങ്ങളായിട്ട് അതൊക്കെ കാണുന്നുണ്ട്. ലോകത്തെ മനുഷ്യരൊക്കെ നാനാജാതി മതസ്ഥരായ മനുഷ്യർ നോമ്പ് നോറ്റ് ഒക്കെ ചെയ്യുന്നത്. ഞാനിപ്പോഴും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ ഇടവ പള്ളിയിലെ കാര്യമാണ്. എന്റെ ഇടവ പള്ളി സെന്റ് ജോർജിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. സെന്റ് ജോർജിന്റെ പെരുന്നാൾ ഭയങ്കര പെരുന്നാളുമാണ്. പക്ഷേ 8 നവംബർ അവിടെ ഈ 8 ദിവസവും ഭജന ശുശ്രൂഷയും കുർബാനയും പ്രാസയും ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ വരുന്ന മനുഷ്യരെ പുത്തൂര് ഞങ്ങളുടെ പള്ളിക്കാരല്ല വരുന്നത്, നാട്ടുകാരാ വരുന്നത്. അപ്പൊ ഈ ദേവമാതാവിന്റെ മധ്യസ്ഥതയിലുള്ള മനുഷ്യരുടെ വിശ്വാസം അത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. ദൈവമാതാവിനെ പറ്റി പഠിച്ചിട്ടുള്ളവരോ അതിന്റെ ദൈവശാസ്ത്രം മരിയോളജി ഒരു ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടിട്ടുള്ളവരോ ഒന്നുമല്ല. അവർ ദൈവമാതാവിൽ അനേകം മനുഷ്യർ ഈ വേദശാസ്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാതെ ദൈവമാതാവിനെ സ്വന്തം അമ്മയായി കണ്ട് ഹൃദയത്തിൽ അവളുടെ ഓർമ്മ കൊണ്ടാടുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഞാനിപ്പോ ഒരു ഒരു കാര്യം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവമാതാവിനെ പറ്റി ഓർക്കുമ്പോ നമ്മളൊക്കെ വിശുദ്ധ കുർബാന ക്രമത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. വിശുദ്ധ കുർബാന ക്രമത്തിൽ നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന കുർബാന കഴിഞ്ഞ് നടത്തുന്ന പള്ളികളിൽ നടത്തുന്ന ഒരു പാട്ടുണ്ടല്ലോ, മഞ്ഞ നിക്ഷേപിത ചെപ്പും മുളപൂണ്ടോ രഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി ശ്ലേമൂൻ തൻ റുമാലുമിവ. ദൈവമാതാവിനെ പറ്റിയുള്ള ഭക്തനായ പാട്ടുകാരന്റെ വർണ്ണനയാണ്. ദൈവമാതാവിനെ ഉപമിച്ചിരിക്കുന്നതാണ്. മഞ്ഞ നിക്ഷേപിത ചെപ്പും മുളപൂണ്ടോ രഹറോൻ വടിയും അത് വച്ച് ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി, അത് വച്ചിരിക്കുന്ന പെട്ടി, മന്നാ നിക്ഷേപിച്ചിരിക്കുന്ന ചെപ്പും അഹ്റോന്റെ വടിയും ഉൾക്കൊണ്ടിരിക്കുന്ന നിയമപ്പെട്ടി, പിന്നെ ശ്ലേമൂൻ തം റുമാലുമിവ നിൻ സാമ്യം ദൈവജനനി, ഇതെല്ലാം നിന്റെ സാമ്യമാണ് ദൈവജനനി. പിതാക്കന്മാരെ ദൈവമാതാവിന് ഇതേപോലുള്ള ഒരുപാട് ഉപമാനങ്ങൾ കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവമാതാവിന്റെ ജീവിതത്തെ, ദൈവമാതാവ് ആരാണെന്നുള്ളത് ഇതേപോലുള്ള ഒരുപാട് ഉപമാനങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനകളിലൊക്കെ ഒരുപാടായിട്ടുണ്ട്. ദൈവമാതാവിനെ ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ തക്കവണ്ണം പിതാക്കന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഉപമാനങ്ങൾ. ഈ പാട്ടെന്ന് പറയുന്നത് നിങ്ങള് എബ്രായ ലേഖനം 9:5-4 എബ്രായ ലേഖനത്തിൽ 9 യെരുശലേം ദേവാലയത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന കൂടാരം, സമാഗമന കൂടാരത്തെ പറ്റി, ആർക്ക് ഓഫ് ദ കവനന്റ്, യെരുശലേം ദേവാലയത്തിൽ പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്ന, ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന സമാഗമന കൂടാരത്തെ പറ്റി എബ്രായ ലേഖനകർത്താവ് 9 പറയുന്നുണ്ട്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തെ പറ്റിയാ പറയുന്നു, ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് വെച്ച മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രവും അഹറോന്റെ തളുത്തുവടിയും നിയമത്തിന്റെ കൽപ്പലകളും ഉണ്ടായിരുന്നു. ഒരു നിയമപ്പെട്ടകം വെച്ചിരിക്കുന്നത്, നിയമപ്പെട്ടകം പൊന്നുകൊണ്ട് പൊതിഞ്ഞതാണ്. പൊന്നുകൊണ്ട് പൊതിഞ്ഞ ഈ നിയമപ്പെട്ടകത്തിനുള്ളിൽ മൂന്ന് സംഗതികളാണ് ഇരിക്കുന്നത്. എന്തൊക്കെയാ? മഞ്ഞായിട്ട് വെച്ച ചെപ്പ്, പൊൻപാത്രം, അഹറോന്റെ തളിർത്തുവടി, പിന്നെന്താ, കൽപ്പലകൾ, നിയമത്തിന്റെ കൽപ്പലകൾ. ഈ മൂന്ന് സംഗതികളായിരിക്കുന്നു. പിതാക്കന്മാര് പറയുന്നത് ഈ ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്തിരിക്കുന്ന പൊന്നുകൊണ്ടുള്ള ഈ പെട്ടകം, മന്നായി നിക്ഷേപിത ചെപ്പ്, മന്ന നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു ക്രിസ്തു പറഞ്ഞതാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ ക്രിസ്തു കയറിയിരുന്ന കനിയമറിയാം സ്വർണത്തിന്റെ ചെപ്പാകുകയും അവൾ ഈ നിയമപ്പെട്ടകത്തിന് സദൃശ്യമാകുകയും ചെയ്തിരിക്കുന്നു. അതാണ് പിതാക്കന്മാർ ഈ പാട്ടിലൂടെ, നമ്മൾ ഈ മദ്രസ പ്രാർത്ഥനയിലെ പാട്ടിലൂടെ വ്യക്തമാക്കുന്നത്. അഹ്റോന്റെ തളിർത്ത വടി അത് പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ്. അഹ്റോൻ പൗരോഹിത്യത്തിന്റെ ഇതാണ്. അഹ്റോന്റെ തളിർത്ത വടി എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ ഈ ബാവായുടെ വടി കണ്ടിട്ടുണ്ടോ? അഹ്റോന്റെ തളിർത്ത വടിയുടെ സിമ്പിളായിട്ടുള്ളതാ. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പാമ്പിന്റെ വടി എന്ന് പറയുന്നത് മോശയുടെ വടിയായിട്ടാണെങ്കിൽ അഹ്റോന്റെ മഹാപൗരോഹിത്യത്തിന്റെ തളിർത്ത വടിയാണ്. അത് രണ്ടും ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അഹ്റോന്റെ തളിർത്ത വടി മഹാപൗരോഹിത്യത്തിന്റെ പ്രതീകമായിട്ട്, അങ്ങനെ സത്യത്തിൽ മഹാപൗരോഹിത്യം ഈ ഭൂമിയിൽ മഹാപൗരോഹിത്യം കടന്നു വന്നത് ദൈവമാതാവിൽ നിന്നാണ്, ദൈവമാതാവിൽ നിന്നാണ്. അങ്ങനെ ആ പൗരോഹിത്യത്തിന്റെ വടിയും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന പൊൻപെട്ടകമായിരുന്നു കനികമറിയാം, സ്വർണം കൊണ്ട് പൊതിഞ്ഞ പെട്ടകമായിരുന്നു കനികമറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് ഈ പാട്ടുകാരൻ ഈ എബ്രായ ലേഖനത്തിൽ പറയാത്ത ഒരു കാര്യം കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ചത് ശ്ലേമൂൻ തൻ റൂമാലുമിവ, ശ്ലേമൂൻ ശലോമോന്റെ റൂമാല് തുവാല, ശലോമോന്റെ തുവാല എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. എരിശ്ലേം ദേവാലയം പണിഞ്ഞപ്പോ ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്തെയും പ്രാകാരങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി നിങ്ങള് രാജ ദിനവൃത്താന്തം രണ്ടാം ദിനവൃത്താന്തം അഞ്ചാം അധ്യായം എടുത്താൽ, രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം എടുത്താല് അവിടെ ഈ ശലോമോന്റെ തുവാലയെ പറ്റി പറയുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിലേക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം, രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം പതിനാലാം വാക്യം, അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരിശീലയുണ്ടാക്കി അതിന്മേൽ കെരൂബുകളെയും നെയ്തുണ്ടാക്കി അവൻ ആലയത്തിന്റെ മുമ്പിൽ 35 മുഴം ഉയരത്തിൽ രണ്ട് സ്തംഭമുണ്ടാക്കി. ആ സ്തംഭത്തിൽ ഈ തിരിശീലയിട്ടു എന്നുള്ളതാണ്. അപ്പോ അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരിശീലയുണ്ടാക്കി. എന്തിനു വേണ്ടി? എരിശിലയും ദേവാലയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. എരിശിലയും ദേവാലയത്തിൽ തുന്നിച്ചേർത്തു, വിവിധ തലത്തിലുള്ള നൂലുകളെ കൊണ്ട് അത് തുന്നിച്ചേർത്തു. നമുക്കറിയാമല്ലോ യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ പുസ്തകമുണ്ട്. യാക്കോബിന്റെ സുവിശേഷം, യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയുന്ന അപ്പോക്രിഫൽ പുസ്തകത്തിൽ ദൈവമാതാവിന്റെ പറ്റിയുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. സത്യത്തില് ദൈവമാതാവിന്റെ മാതാപിതാക്കന്മാരുടെ കാര്യം, അവളുടെ കന്യാത്വം, പിന്നെ യെരുശലേം ദേവാലയത്തിൽ അവൾ വളർന്നത്, ഇങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ യാക്കോബിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. ഇതാണ് അപ്പോക്രിഫൽ റൈറ്റിംഗ് ആണ്, നമ്മുടെ സുവിശേഷ വേദപുസ്തകത്തിന്റെ ഭാഗമാകാത്ത ഒരു അപ്പോക്രിഫൽ റൈറ്റിംഗ്സ് ആണ്. അപ്പൊ കന്യാമറിയാമിനെ കുറിച്ചുള്ള കന്യാമറിയാമിനെ പറ്റി വളരെ ചുരുക്കം കാര്യങ്ങളെ വേദപുസ്തകത്തിലുള്ളൂ. എന്നാൽ കന്യാമറിയാമിനെ പറ്റിയുള്ള നമ്മളിപ്പോൾ ഉള്ള എല്ലാ പാരമ്പര്യങ്ങളും ഈ അപ്പോക്രിഫൽ റൈറ്റിംഗ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ പിതാക്കന്മാര് ഈ അപ്പോക്രിഫൽ റൈറ്റിംഗ്സിലുള്ള സംഭവങ്ങളെ ഒക്കെ വളരെ ശ്രദ്ധയോടെ കാണുകയും അതിന്റെ അതൊക്കെ വിശുദ്ധമായ ഇതായിട്ട് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ദൈവമാതാവിനെ പറ്റിയുണ്ട് ദൈവമാതാവിന്റെ പെരുന്നാളുകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുന്നതിൽ ഈ അപ്പോക്രിഫൽ റൈറ്റിംഗ്സിലുള്ള എഴുത്തുകളിലെ കാര്യങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ കനിയമറിയാം ചെറുപ്പത്തിൽ യെരുശലേം ദേവാലയത്തിൽ വളർന്നതാണ്. യെരുശലേം ദേവാലയത്തിൽ വളരുക എന്ന് പറയുമ്പോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും യെരുശലേം ദേവാലയത്തിൽ കൊണ്ട് അടിമ ഇരുത്തുന്ന രീതിയാണ്. അടിമയിരുത്തം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പരുമല അടിമയിരുത്തുന്ന പറഞ്ഞ പൊള്ളിമല കൊണ്ടുപോയി സ്റ്റെപ്പേലൊന്ന് വെച്ചിട്ട് പിന്നെ പോയി ഒരു കുറച്ച് പണം വഞ്ചിയിലിട്ടിട്ട് പിന്നെ വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് തിരിച്ചുകൊണ്ടുപോകുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഈ അടിമയിരുത്തുന്ന എന്നുള്ള കാര്യം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എരിശിലേന്റെ വാലയത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കടുമരുത്തം എന്ന് പറയാൻ ദൈവത്തിന് സമർപ്പിക്കാൻ അവരവിടെ പോയി താമസിക്കാം. അവിടെ സൗകര്യങ്ങളുണ്ട്. എരിശിലേന്റെ വാലയത്തിൽ സൗകര്യങ്ങളുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസിക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ പെൺകുട്ടികളുടെ 12 വയസ്സ് കഴിയുമ്പോൾ വീട്ടിൽ പോകണം. അങ്ങനെയാണ്. പന്ത്രണ്ട് വയസ്സ് വരെ പെൺകുട്ടികളെ അവിടെ താമസിപ്പിക്കുകയുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോൾ അവർക്ക് വീട്ടിൽ പോകണം. പക്ഷെ കനിയമറിയാം 12 വയസ്സ് കഴിഞ്ഞും പ്രത്യേകമായ അനുവാദം വാങ്ങിച്ച് അവിടെ വളർന്നു. അങ്ങനെയാണ് എരിശിലേം ദേവാലയത്തിലെ പുരോഹിതന്മാരാണ് അവളുടെ ഈ ജോസഫുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും ഒക്കെ അങ്ങനെയാണ്. അവൾ അവിടെ വളർന്നത്. അവിടെ വളരുമ്പോ അവൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയുണ്ട്. എന്താണെന്നറിയാമോ? കനിയമറിയാം ചെയ്തുകൊണ്ടിരുന്ന ജോലി എരിശിലേം ദേവാലയത്തിന് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ നെയ്തുണ്ടാക്കുന്ന അവളാണ്. എരിശിലേം ദേവാലയത്തില് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഈ മറ ഉൾപ്പെടെയുള്ള അതൊക്കെ മാറ്റി പുതുതായിട്ട് വെക്കണമെങ്കിൽ മറ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എരിശിലേം ദേവാലയത്തിലെ വിശുദ്ധ ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഒക്കെ കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്നതവളായിരുന്നു. അങ്ങനെ നെയ്തുണ്ടാക്കുന്നത് അവളായിരുന്നു എന്നുള്ള പാരമ്പര്യം ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പിതാക്കന്മാര് ശലോമോന്റെ യെരുശലേം ദേവാലയത്തിന്റെ മറശീല നെയ്തുണ്ടാക്കിയവൾ ശലോമോന് ശേഷം ഈ പിന്നെ പിൽക്കാലത്ത് ഇത് മാറ്റുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം യേശുക്രിസ്തുവിന്റെ പീരീഡ് അല്ലെ കനിയമറിയാമന്റെ സമയത്ത് ഇത് മാറ്റുമ്പോൾ ഈ തിരുശീലയോ തിരുശീലയും മറ്റു തുണിത്തരങ്ങളും ഒക്കെ അവള് നെയ്തുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അവളിൽ യേശുക്രിസ്തു രൂപപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരു നൂലുകൾ എങ്ങനെ തമ്മിൽ ചേർത്ത് പിണച്ച് ഒരു തുണിത്തര മറശീല ഉണ്ടാക്കുന്നത് പോലെ നൂലുകൾ തമ്മിൽ ചേർത്ത് പിണച്ച് നെയ്ത് മറശീല ഉണ്ടാക്കുന്നത് പോലെ കനിയമറിയാമിൽ ദൈവത്വവും മനുഷ്യത്വവും തുന്നിച്ചേർക്കപ്പെട്ടു. ദൈവത്വവും മനുഷ്യത്വവും തുന്നിൽ ചേർക്കപ്പെട്ട് ക്രിസ്തു ഉണ്ടായി എന്നുള്ളതാണ് പിതാക്കന്മാരെ ഈ ശ്ലേമൂൻ തൻ റൂമാലും ഇവ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കന്യാമറിയാമിനാൽ തുന്നിച്ചേർക്കപ്പെട്ട മശിഹായിട്ട് യേശു ക്രിസ്തുവിനെ കന്യകമറിയാമിനാൽ യെരുശലേം ദേവാലയത്തിന്റെ മറശീല തുന്നിച്ചേർക്കപ്പെട്ടതുപോലെ യെരുശലേം ദേവാലയത്തിന്റെ മറശീല തുന്നിച്ചേർക്കപ്പെട്ടതുപോലെ കന്യകമറിയാമിൽ മനുഷ്യത്വവും ദൈവത്വവും തുന്നിച്ചേർക്കപ്പെട്ട ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ കാൽവറിയിൽ ജീവനെ വിട്ടപ്പോൾ ദേവാലയത്തിലെ മറശീല രണ്ടായി ചിന്തിപ്പോൾ കാര്യം എരിശിലേം ദേവാലയത്തിന്റെ മറശീല രണ്ടായി ചിന്തിപ്പോകാൻ കാര്യം മുറിഞ്ഞു പോകാൻ കാര്യം അതാണ് എന്നാണ് പിതാക്കന്മാരുടെ ഭാവനയിൽ. അതാണ് ഈ പാട്ടിൽ ശ്ലേമൂൻ തൻ റുമാലും ഇവ എരിശിലേം ദേവാലയത്തിലെ തിരശീലയ്ക്ക് സമാനമായും കനിയമറിയാമിനെ കണ്ടുകൊണ്ടാണ് പിതാക്കന്മാർ ആ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥനകളിലും പാട്ടുകളിലും ഒക്കെ ദൈവമാതാവിനെ പറ്റിയുള്ള പ്രാർത്ഥനകളിലും പാട്ടുകളിലും ഒക്കെ ദൈവമാതാവിനെ പറ്റിയുള്ള ഇതേപോലെയുള്ള അനേകം വളരെ ശ്രേഷ്ഠമായ ഹൃദയസ്പർഹായ ഉപമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഈ ദൈവമാതാവിന്റെ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ കൊണ്ടാടുമ്പോ ഈ ശൂനോയ നോമ്പ് നമ്മൾ കൊണ്ടാടി ജന്മപ്പെരുന്നാളിന്റെ നോമ്പ് വരുന്നു ദൈവമാതാവിന്റെ ദിവസങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടാടുന്നു നമ്മൾ ഈ ചെയ്യുന്ന ഇന്ന് ഇപ്പം പ്രാർത്ഥന ചൊല്ലുന്ന ഈ ബുധനാഴ്ച സഭയുടെ ആഴ്ചകളുടെ ക്രമീകരണങ്ങളിൽ ബുധനാഴ്ച ദൈവമാതാവിന്റെ ദിവസമായിട്ടാണ് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ നമ്മള് ദൈവമാതാവിന്റെ മധ്യസ്ഥത തേടുന്ന ഈ ദിവസങ്ങളൊക്കെ തന്നെ കനിയമറിയാമിൽ എങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും രൂപപ്പെട്ടുവോ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനുഷ്യത്വവും ആത്മീയതയും കെട്ടുപിണഞ്ഞിരിക്കേണ്ടതാണ്. പള്ളി പോകുമ്പോൾ മാത്രമുള്ള ആത്മീയതയാകരുത്, അല്ലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കുമ്പോഴുള്ള ആത്മീയതയാകരുത്. പുറത്തിറങ്ങിക്കഴിയുമ്പോ സാധാരണക്കാരെക്കാൾ മോശമായി പോകുന്ന ഒരു ജീവിതവും പള്ളി വരുമ്പോൾ വലിയ ആത്മീയതയും ഞായറാഴ്ച വരുമ്പോഴും അങ്ങനെയുള്ളതായി മാറരുത്. മനുഷ്യ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും മനുഷ്യത്വവും ദൈവത്വവും കെട്ടുപിടഞ്ഞിരിക്കുന്ന ഒരു ജീവിതശൈലി ആയിരിക്കണം എന്നുള്ളത്. മനുഷ്യത്വവും ദൈവത്വവും കൂടിക്കലർന്നിരിക്കുന്ന ഒരു ജീവിത ശൈലിയായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളിലെല്ലാം തന്നെ മനുഷ്യത്വ നമ്മുടെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളിലും ആത്മീയതയുടെ ഒരു കൂടിച്ചേരൽ ഉണ്ടാകണം. നമ്മുടെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളിലും, അത് നമ്മുടെ വീട്ടിലേതാണെങ്കിലും സമൂഹത്തിലേതാണെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായ മേഖലകളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ മാനുഷികമായ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെയെല്ലാം ആത്മീയതയുടെ ഒരു കൂടിച്ചേരൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയത നിലനിൽക്കുന്നത്. നമ്മുടെ നമ്മളീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുന്നത്. അതാണ് ദൈവനാഥാവ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നമ്മൾ ഈ ദിവസങ്ങൾ ദൈവമാതാവിന്റെ ഓർമ്മയുടെ മുമ്പിൽ സ്മരിക്കുമ്പോൾ, അവളുടെ മധ്യസ്ഥത നേടുമ്പോൾ, അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്ന ദിവസങ്ങളാകുമ്പോൾ അവളിൽ എങ്ങനെ ഈ മനുഷ്യത്വവും ആത്മീയതയും കൂട്ടിച്ചേർത്തപ്പെട്ട് ക്രിസ്തുവിന് ജന്മം നൽകുവാൻ തക്കവണ്ണം ഒരു തിരശീല പണിയപ്പെടുന്നത് പോലെ ക്രിസ്തുവിന് ജന്മം നൽകുവാൻ തക്കവണ്ണം ഇടയായോ, അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളും ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് ഞാന് പ്രത്യേകം സ്മരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ കുടിവരവിലായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം എനിക്ക് അവസരമുണ്ടായുള്ള സന്തോഷം ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായൊരു സന്ദേശം നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ്. ദൈവമാതാവിന്റെ രണ്ട് പെരുന്നാളുകൾ സംഗമിക്കുന്ന ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും, ഒന്ന് ദൈവമാതാവിന്റെ 15 നോമ്പിനോടനുബന്ധിച്ചുള്ള ശൂനോയ പെരുന്നാളും, ഒന്ന് 8 നോമ്പ് മാതാവിന്റെ ജനന പെരുന്നാളും. ഇത് രണ്ടും കേവലം ദേവാലയത്തിൽ വെച്ചുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ അവസരം മാത്രമാക്കി മാറ്റാതെ മനുഷ്യത്വവും ദൈവത്വവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമ്മേളിക്കപ്പെടുവാൻ, സമന്വയിക്കപ്പെടുവാനുള്ള ഒരു വലിയ മുഖാന്തരമായി തീരണം. അതിന് ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ മന്നാ നിക്ഷേപിത ചെപ്പും എന്നാരംഭിക്കുന്ന ഗീതത്തെ വിശകലനം ചെയ്യുക. എബ്രായ ലേഖനത്തിന്റെ 9 അധ്യായം നമ്മൾ നേരെ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ ഇടയനിയമത്തിന്റെ ഒരു ചെപ്പ് കൃത്യമായി ഓരോ അധ്യായത്തിലും നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ദേവാലയത്തിലെ നിയമപിട്ടകവും മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തടസ്സ വടിയും കൽപ്പലകകളും ഒക്കെ അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ദൈവമാതാവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആണെന്നുള്ള ചിന്തയിൽ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. മാതാവിന്റെ പെരുന്നാളിൽ നമ്മൾ ഈ വർഷവും സമ്മേളിച്ചു. 1 തീയതി മുതൽ ജനന പെരുന്നാളിലേക്ക് വീണ്ടും സഭ കാനൂനികമല്ല എങ്കിൽ തന്നെ ഞാൻ നാനാജാതി മതസ്ഥരോടൊപ്പം ആ പെരുന്നാളിന്റെ ഭാഗമാകുകയാണ് സഭയാകുവാനം. ഈ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ കൃത്യമായി എഴുതി ചേർത്ത് വെക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും നമ്മുടെ ആധ്യാത്മികതയുടെ അളവുകോൽ അത് കേവലം പ്രാർത്ഥനയോ കുമ്പിടിയിലോ അനുഷ്ഠാനങ്ങളോ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിൽ ആ ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ആശയങ്ങൾ ഒരുപോലെ പ്രതിഫലിക്കപ്പെടണം. ഈ ചിന്ത നിശ്ചയമായും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ആശയം നമ്മളോട് പങ്കുവച്ച അഭിമന്യ തിരുമനസ്സിനോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും, സൂബോറോ പ്രാർത്ഥനയിൽ സമ്മേളിച്ച എല്ലാവരുടെയും പേരിൽ വളരെ വിനയപൂർവ്വം തിരുമനസ്സിനെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ഈ സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. നമുക്കറിയാം ഇതിന്റെ പ്രാരംഭഘട്ടം മുതൽ ഇന്ന് വരെയും ധാരാളം പേർ ആധ്യാത്മികതയിലൂടെ ദൈവത്തിന്റെ പ്രകാശം കാണുവാൻ, ദൈവത്തിന്റെ പ്രകാശ വലയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുവാൻ മുഖാന്തരമായ ഒരു പ്രാർത്ഥന സംഗമമാണ് സൂബോറോ പ്രാർത്ഥന. അത് അമേരിക്കയിലെ ഭദ്രാസനത്തിന്റെ, അത് നോർത്ത് ഡയോസിസ് ആയാലും സൗത്ത് ഡയോസിസ് ആയാലും കാനഡയിൽ ചെന്നാലും ഒക്കെ ധാരാളം പേർ പെട്ടെന്ന് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ്, ധാരാളം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്, എപ്പോഴും ഞങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഇതിന്റെ ഭാഗമാകുവാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ വളരെ കുറച്ചു പേർ ഈ വിഷയങ്ങളിൽ ഒന്നും താല്പര്യം കാണിക്കാതെ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റു കൂട്ടായ്മയിലൊക്കെ പോയി ആനന്ദം കണ്ടെത്തുന്നവരെയും നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. എങ്കിലും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വ്യക്തിജീവിതങ്ങളും നമ്മുടെ ദേവാലയങ്ങളും ദേവാലയത്തിലെ എല്ലാ ഭവനങ്ങളും അതുൾപ്പെടുന്ന ദേശവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെടുന്ന എല്ലാ പേരുകളെയും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെന്ന് നിശ്ചയമായിട്ട് അറിയാം. ആ പ്രാർത്ഥനകളെ ഓർത്തോടൊപ്പം ഇന്ന് പൊതുവായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനെ ക്ഷണിക്കുകയാണ്. അച്ഛനിപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നിശ്ചയമായി നമ്മളൊക്കെ ആത്മാർത്ഥമായും ഭക്തിയോടും സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തും.
ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യരായ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികൾ സമൂഹമേ, ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ച ദിവസം നമുക്ക് ദൈവം നൽകിയ സമയത്തിനും നമ്മളുടെയൊക്കെ ജീവിതത്തിനും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മളെ ആവശ്യപ്പെട്ട വിഷയങ്ങളും നമ്മുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കാം. നമുക്ക് ദൈവം തമ്പുരാൻ അവിടുന്ന് നമ്മളെല്ലാവരെയും പ്രത്യേകിച്ച് മധ്യസ്ഥയെ ആവശ്യപ്പെടുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആവശ്യപ്പെട്ട എല്ലാ രോഗികളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് തന്നെ ഞങ്ങളുടെ അടുക്കിലേക്ക് ഔഷധമായിട്ട് ഇറങ്ങി വന്ന മഹാവൈദ്യനാകുന്നുവല്ലോ. അവിടുത്തെ തിരുക്കങ്ങൾ തൊട്ട് രോഗികളെ സൗഖ്യമാക്കണമേ, വേദനകളെ നീക്കിക്കൊടുക്കണമേ, പ്രയാസങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തും ഊർജ്ജവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രയോഗിക്കുന്നതായിട്ടുള്ള മരുന്നുകളും ശുശ്രൂഷകളും ചികിത്സകളും എല്ലാം ദൈവം തമ്പുരാനെ അവിടുത്തെ കരുണയാലെ സാധിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവമേ അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു. അതിന്റെ കൃപയ്ക്കായിട്ട് ദൈവമേ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെയല്ല തെരഞ്ഞെടുത്തത്, അവിടുന്നാണല്ലോ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവേ, അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും തരയണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും അവിടുന്ന് നൽകുന്ന കുറിപ്പിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളെ വചനം സംസാരിച്ച് നയിക്കുന്ന ഞങ്ങളുടെ പ്രാക്കന്മാരെ, അഭിമന്യരായ രണ്ടാമത്രാപ്പൊരുത്തമ്മേരെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാതിരുമേനിയെയും അതുപോലെയുള്ള എല്ലാ മെത്രാച്ചന്മാരെയും തിരുമേനിമാരെയും സഭാമക്കളെയും ആചാര്യന്മാരെയും ചമ്മാശന്മാരെയും ശുശ്രൂഷക്കാരെയും വിശ്വാസികളായ എല്ലാ ജനങ്ങളെയും തൃക്കങ്ങൾ സമർപ്പിക്കുന്നു. വരുവാനിരിക്കുന്നതായിട്ടുള്ള നാളുകളില് ദേവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള ആ 8 ദിവസത്തേക്കുള്ള നോയമ്പാചരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ദൈവമേ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾക്ക് 30, 60, 100 മേനിയായിട്ട് പ്രതിഫലം നൽകണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലെ ഞങ്ങളുടെ ബലഹീനവും എളിയതുമായിട്ട് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ തിരുവൻപാകെ കേൾക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവം എന്നെ അസ്തുതിക്കുന്നു. മാനവമാത്വം അങ്ങേ കഴിഞ്ഞ് വലിയ രക്ഷകത്തിന് നാപ്പില വിഷ്ണു പിഴക്കാക്കണമേ. അമ്മീൻ ബാറക്കമ്മോർ.
അപ്പൊ എന്നെ തോമസ് മാറിവാനിയസ് തിരുമേനി റിഫ്ലക്ഷനും ബെനഡിക്ഷനുമായിട്ട് ക്ഷണിക്കാം.
അഭിനയിരുമേനി ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളെ, വരുന്നേ ഹൃദ്യമായ രീതിയിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് ദൂത് നൽകിയ അഭിനയ യുസിബി സിരിമേനിയോട് ഭദ്രാസനത്തിന്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തിരുമേനി നമ്മുടെ ആത്മീയ പിതാവാണ്. പ്രത്യേകമായ നന്ദിയുടെ ആവശ്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ തിരുമേനിയോട് നന്ദി അറിയിക്കുന്നു. പരിശുദ്ധമ്മയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ വാക്കുകൾ വളരെ സ്പർശനീയമായിരുന്നു. പറഞ്ഞത് അമ്മ വിശ്വാസത്തിന്റെ അമ്മയാണ്, വിശ്വാസികളുടെ അമ്മയാണ്, വിശ്വത്തിന്റെ അതായത് ലോകത്തിന്റെയും അമ്മയാണ്. വിശ്വാസികൾക്ക് ക്രിസ്തീയ ജീവിതം എങ്ങനെ, ആത്മീയ ജീവിതം എന്നുള്ളതിന് ഒരു മാതൃക അമ്മയായി നമ്മുടെ മുന്നിലുണ്ട്. ദൈവസന്നിധിയിലുള്ള അടിയോർത്ത വിശ്വാസത്തിന്റെ മാതൃകയായിരുന്നു അമ്മ. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ അമ്മയായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥി അണയ്ക്കുന്ന അമ്മയുടെ പ്രാർത്ഥന നമുക്കെന്നും അനുഗ്രഹമാണ്. അമ്മയുടെ മധ്യസ്ഥ ലഭ്യം പ്രാപിക്കാം. എല്ലാവർക്കും അമ്മയുടെ മധ്യസ്ഥ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് അല്പമോ അധികമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പങ്കാളികളാകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവത്തിൽ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം താൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തിനായി നമുക്ക് തലകളെ വണക്കാം. ബാറക്കമ്മോ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങൾ എല്ലാവരുടെ കൂടെയും സഭയോടും സമൂഹത്തോടും ലോകത്തോടും മുഴുവനായി ഭാരങ്ങളിലൂടെയും പ്രയാസം കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും, ലോകത്തിലും പ്രയാസത്തിലായിരിക്കുന്ന എല്ലാവരോടുകൂടിയും, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഇന്നത്തെ അനുഗ്രഹീതമായ പൂർവ പ്രാർത്ഥനാ സംഗമത്തിൽ നമുക്ക് ആധ്യാത്മിക നേതൃത്വം നൽകിയ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിനന്ദ ഡോക്ടർ ഇവാനിയോസ് തിരുമേനിയോടും, ഇന്ന് വചന സന്ദേശം പ്രധാനമായി നൽകിയ ബഹുമാനപ്പെട്ട അലക്സിയോസ് മറിയൂസേബി തിരുമേനിയോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വം നൽകുന്നവരുടെ മേലും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും അർപ്പിക്കുകയാണ്. തുടർന്നും ഈ ആധ്യാത്മിക നേതൃത്വം നമുക്ക് നൽകപ്പെടുവാൻ ദൈവം അവരെ എല്ലാവരെയും കെൽപ്പുള്ള ഒരാൾക്ക് തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും, ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന മനോജ് മാത്യുവിനോടും ഉള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്ന ദൈവം എല്ലാവരെയും